أعوذ بالله من الشيطان الرجيم وأتم الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله. നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുകയും. ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ സൗകര്യപ്പെടുന്ന ഒരു ബലി നൽകണം. ഉഹ്സിർതും, ഉപരോധിക്കപ്പെടുക, തടയപ്പെടുക, ഇതൊക്കെയാണ് ഉഹ്സിർതും പറഞ്ഞ. അങ്ങനെ വന്നാൽ അപ്പൊ ഈ തടയപ്പെടൽ പല നിലക്കും വരണം. പല നിലക്കും നമ്മള് ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാം ചെയ്ത് പുറപ്പെട്ടു, എന്നിട്ട് വഴിയിൽ വെച്ച് പല കാരണങ്ങളാൽ മടക്കം വരാം. അതാണ് ഉഹ്സിറ പറഞ്ഞാൽ. മുമ്പൊക്കെ ആണെങ്കിൽ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന മുടക്കുകൾ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ രോഗം മൂലമുണ്ടാകുന്ന മുടക്കുകൾ ഉണ്ടാകാം. എന്ത് മുടക്കുകളായാലും ശരി, ഫൈൻ ഉഹ്സിർതും, എന്തു തരം മുടക്കുകൾ ഉണ്ടായാലും. ഫമസ്തൈസറ മിനൽ ഹദി, ഫമസ്തൈസറ മിനൽ ഹദി, നിങ്ങൾക്ക് യുസറായ സൗകര്യപ്പെടുന്ന ഒരു ഹദി നൽകണം, ഒരു ബലി നൽകണം. ഹദി എന്നാണ് ബലി എന്നതിന് ഇവിടെയുള്ള വാക്ക്. ഇവിടെ ഹദി എന്നാണ്. ഹദി, ബലി, പല പദങ്ങളും ഇസ്ലാമിക ശരീഅത്ത് ബലിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു പദമാണ് ഹദി, മറ്റൊന്നാണ് ഉദ്ഹിയത്ത്, മറ്റൊന്നാണ് ഫിദിയ. ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തിനാ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹദിയുമുണ്ട് ഫിദിയയുമുണ്ട്, രണ്ടും രണ്ടാണ്. ഉദ്ഹിയത്ത് എല്ലാവർക്കും അറിയാലോ എന്താന്നുള്ളത്. ഈദുൽ അദ്ഹ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിൽ അറുക്കപ്പെടുന്നതാണ് എന്ത്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ബലിയാണ് ഉദ്ഹിയ. ഹദി എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇഹ്ദാഇൽ നിന്ന് വന്നതാണ്. ഹറമിലേക്ക് നാം ഹദി ചെയ്യണം, മനസ്സിലായില്ലേ? പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഹറമിലെ പാപപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുകൾ ഹദി കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ശരിക്കും ആ പദം വന്നത്. ഒട്ടകമായും മാടുകളായും ആടായും ഒക്കെ, മനസ്സിലായി? അതേ ഹദിയാണ് പിന്നീട് ഈ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ രൂപത്തിൽ വഴിയിൽ വെച്ച് മുടക്കം സംഭവിച്ചാൽ അവരെന്ത് ചെയ്യണം? ഹദിയ കൊടുക്കണം. അതേപോലെ ഇനി ഈ വചനത്തിൽ തന്നെ വരുന്നുണ്ട്, ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ, തമത്വമായി ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ അവരും ഹദിയ കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഹദിയാണ്. ഹദീന്റെ സ്വഭാവം അല്ലെങ്കിൽ ഹദീന്റെ പ്രത്യേകത ഉദഹിയത് പോലെ തന്നെ അത് അറുക്കുന്നവന് അതിൽ നിന്ന് ഭക്ഷിക്കാം, മനസ്സിലായില്ലേ? ഇവിടെ ഹദി, ഇവിടെ എങ്ങനെയാണ് ഇത് ഹദിയാകുന്നതെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി തന്ന ആ നിഅമത്തിനുള്ള ഒരു നന്ദിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ രണ്ടായി നിർവഹിക്കുമ്പോൾ ചെയ്യുന്നത്. ഫിദിയ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തൊന്ന്, അത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ നൽകുന്ന പ്രായശ്ചിത്തമാണ്. വാജിബായി ചെയ്യേണ്ട ഒരു സംഗതി ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു. ഇപ്പൊ ഉദാഹരണം പറയാം, വാജിബായി നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജംറകളിൽ കല്ലെറിയുക. ഇപ്പൊ ജംറകളിൽ ഒരാൾ കല്ലെറിഞ്ഞില്ല, വിട്ടുപോയി, ഒഴിവാക്കി, അങ്ങനെയാണെങ്കിൽ അയാൾ കൊടുക്കേണ്ടത് ഫിദിയയാണ്. ഫിദിയ മക്കയിൽ തന്നെ അറുക്കുന്ന നടത്തണം. എന്നിട്ട് അത് മക്കയിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, സ്വയം കഴിക്കാൻ പാടില്ല. അതേപോലെ ഞാൻ പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുക. ഉദാഹരണമാണ്, പിന്നെ ഇതിൽ തന്നെ വരുന്നുണ്ട് അത്, പിന്നെ ഇഹ്റാമിലായിരിക്കെ ഒരാൾ തലമുണ്ടനം ചെയ്തു, അപ്പൊ അതിന് കൊടുക്കുന്ന അതും എന്താണ്, ഫിദിയ. മനസ്സിലായല്ലോ, അതാണ് വ്യത്യാസം. ഈ ഹജ്ജിന്റെ അറിവ് പ്രത്യേകിച്ചും ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന്റെ അറിവ് ഹദിയാണ്, പെരുന്നാളിന്റെ അറിവ് ഉദഹിയത്താണ്, പ്രായശ്ചിത്തം എന്ന നിലക്ക് ഫൈൻ എന്ന നിലക്ക് അറക്കണതോ അത് ഫിദിയയാണ്. ഇതാണ് ഇപ്പൊ ഇവിടെ സത്യത്തിൽ എന്താണ്, ഇവിടെ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്കോ ഇഹ്റാൻ ചെയ്ത് പുറപ്പെട്ട് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാരണവശാൽ യാത്ര തടയപ്പെട്ടു, അങ്ങനെ വരുമ്പോ ഒരു ബലി നടത്തി ഇഹ്റാമിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാകുമ്പോ അതുവഴി ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ പുണ്യം അവന് ലഭിക്കും. ഏത് മൃഗമാണെങ്കിലും അറുക്കാം. ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ, ഒറ്റ വാചകയെ പറഞ്ഞിട്ടുള്ളൂ, ഇത് ഫമസ്തൈസറ മിനൽ ഹദി എന്ന. അപ്പം എന്തുമാകാം, മനസ്സിലായി. ഇനി ചില സന്ദർഭത്തിൽ ഇത് കിട്ടാതെ വരും, അതായത് കർമ്മശാസ്ത്രമാണ്, കിട്ടാതെ വന്നാൽ, ബലി കിട്ടാതെ വന്നാൽ ആ വിലക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ ദാനം ചെയ്യാം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മനസ്സിലായി, അതാണെന്ത്, ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി. ഇനി ولا تحلقوا رؤوسكم حتى يبلغ الهدي محله ولا تحلقوا رؤوسكم നിങ്ങൾ തല മുണ്ടനം ചെയ്തു കൂടാ. ഏതുവരെ, حتى يبلغ الهدي, ഈ ഹദി എത്തുന്നതുവരെ, മഹില്ലഹ, അത് എത്തേണ്ട സ്ഥലത്ത്. മഹില്ല അറബി ഭാഷയിൽ ഇത് ഇസ്മു സമാനായിട്ടും ഉപയോഗിക്കും. ഇസ്മു സമാൻ പറഞ്ഞാൽ ആ സമയത്തിന്, ആ സമയം എന്ന് പറയുമ്പം ആ സമയമാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് യൗമുൻ നഹ്റാണ് സമയം, 60 ദിവസം അന്നാണ്, മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞതുപോലെ എത്തേണ്ട ഇടം എന്ന് പറഞ്ഞാൽ അത് അറുത്ത് വിതരണം ചെയ്യപ്പെടുന്നത് വരെ, മനസ്സിലായി. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇങ്ങനത്തെ അവസ്ഥ വന്നാൽ ആദ്യം ബലിയെറുക്കണം, പിന്നീട് എന്ത് ചെയ്യണം, അതാണ് മുടി കളയണം. അതാണ് വലാ തഹ്ലിഖു റുഊസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു, മനസ്സിലായല്ലോ. അങ്ങനെയാണ് അതിന്റെ നിയമം, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് അത് നിയമമാക്കിയിട്ടുള്ളത്. അപ്പം ഈ ബലിമൃഗം അതിന്റെ നിശ്ചിത സ്ഥാനത്ത് എത്തുക, അതുവരെ തലമുടി കളയാൻ പാടില്ല. നമുക്കറിയാം ഹജ്ജിന്റെ വരാൻ പോണ്ട്, ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ അവസാനിച്ചാൽ തലമുടി എടുക്കണം. അങ്ങനെയാണ് അതിൽ നിന്ന് എന്ത് ചെയ്യണത്, തഹല്ലുലാകുന്നത് അല്ലെങ്കിൽ വിരമിക്കുന്നത്. അത് ഹജ്ജിന്റെ ഒരു പിന്നെ കർമ്മത്തിൽ പെട്ടതാണ്, മനസ്സിലായി. എന്നാൽ ഇവിടെ അതാണ്, ഇവിടെ ഈ ബലികർമ്മം കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, മുടി എടുക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ ആ സ്ഥലം മഹില്ല് എന്ന് പറഞ്ഞാൽ ബലികർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ ആശയം നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഹറം പ്രദേശമാണ്, മനസ്സിലായി. പക്ഷേ ഇത് ആർക്കാന്ന് ചോദിച്ചാൽ, ഇപ്പം ഇത് ഹജ്ജിന് വരുന്ന ആളുകൾക്ക്, ഉംറ അങ്ങനെയല്ല. ഉംറ വഴിയിൽ വെച്ച് തടഞ്ഞാൽ ആ വഴിയിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ അറിവ് നടത്തി പിന്നെ തഹല്ലുലാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 6ാം വർഷം അപ്രകാരമാണല്ലോ ചെയ്തത്. നബിയും സഹാബികളും ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞപ്പോ അവിടുന്ന് മടങ്ങുകയാണ്. അപ്പൊ മടങ്ങേണ്ടി വന്നപ്പോ അവര് ബലികർമ്മത്തിനായി കൂടെ കൊണ്ടുവന്നിരുന്ന ബലിമൃഗങ്ങളെ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു, വിലയിർത്തു. കാരണം എന്താ വെച്ചാൽ അവിടെ അവർക്ക് ഹറമിലേക്ക് എത്താൻ കഴിയുക, മനസ്സിലായി. എത്താനുള്ള ഹറമിലേക്ക് എത്താനുള്ള മുടക്കുണ്ട്. അപ്പൊ അങ്ങനെ മുടക്ക് വന്നാൽ എവിടെ വെച്ചാണോ മടക്കു വന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യുക? ബലിയർക്കുക. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അത് സാധിച്ചുകൊള്ളണം എന്നില്ല, കാരണം ആ സ്ഥലത്ത് മാർക്കറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അവിടെ ബലി കിട്ടിക്കൊള്ളണമെന്നില്ല, ഇനി കിട്ടിയാൽ തന്നെ അവിടെ നിന്ന് അറക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ അത് കിട്ടുന്നിടത്ത് വെച്ച് ചെയ്യാം. ഇനി തീരെ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ആ എത്രയാണോ ഒരു ബലിമൃഗത്തിന്റെ വില അതിന് അനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്താൽ മതി എന്നാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹു അഅലം. ഇത് ഹജ്ജിന്റെ ഒരു നിയമം എന്ന നിലക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഹജ്ജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം നിയമങ്ങളല്ല, പക്ഷെ ഈ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയ തലത്തിലേക്ക് ഈ കർമ്മങ്ങൾ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക് ഇനി ബാക്കിയുള്ള വചനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹാജിമാർക്കൊക്കെ മവ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.